السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم آت نفوسنا تقواها وزكها، أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. أما بعد، سورة الأحقاف تفسيرنا نمرنا ആരംഭിക്കുന്നത്. സൂറത്തു അൽ അഹ്ഖാഫ് അത് മക്കിയത്തായ സൂറത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ് സൂറത്തു അൽ അഹ്ഖാഫ്. അഹ്ഖാഫ് എന്നത് ആദ് സമുദായത്തിൻ്റെ അവർ താമസിച്ചിരുന്ന നാട്ടിൻ്റെ പേരാണ്. അവരെക്കുറിച്ച് ഈ സൂറത്തിൽ 21-ാമത്തെ ആയത്ത് മുതൽ പരാമർശമുള്ളതിനാലാണ് ഈ സൂറത്ത് ആ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്, അൽ അഹ്ഖാഫ് എന്ന പേരിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹാമീം, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് അറിയപ്പെടുന്ന അഥവാ മുറിച്ചു പറയപ്പെട്ട അക്ഷരങ്ങൾ, അതിലെ രണ്ട് അക്ഷരങ്ങൾ, രണ്ട് ഹർഫുകൾ കൊണ്ടാണ്. ഹാമീം, ഹാഉം, അതുപോലെ മീമും. പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകൾ ഇങ്ങനെയുള്ള ഹർഫുകൾ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അലിഫ് ലാം മീം, അതുപോലെ ഖാഫ്, നൂൻ, സാദ്, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം മീം റാ, യാസീൻ, ത്വഹ, കാഫ് ഹാ യാ ഐൻ സാദ് എന്നിങ്ങനെയെല്ലാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുടെ തുടക്കത്തിൽ കാണാം. യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ ഏറ്റവും ശരിയായ വിശദീകരണം, അല്ലാഹു അലം, പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ, ഈ ഖുർആനിലുള്ളത് ഇതുപോലുള്ള അക്ഷരങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഈ അറബി ഭാഷയിലെ അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട വാചകങ്ങളാണ് ഈ ഖുർആനിലുള്ളത്. പക്ഷേ എന്നിട്ടുകൂടി ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ അറബി ഭാഷയിൽ വലിയ കഴിവുള്ള ഭാഷാ നൈപുണ്യത്തിലേറെ അറിയപ്പെട്ട അറബികൾ, അവരുടെ ഫസാഹത്ത്, ഭാഷയിലുള്ള കഴിവ് വളരെ പ്രശസ്തമാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅതു ബിമിസ്ലി ഹാദാൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. ഖുൽ, പറയൂ നബിയെ, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്നാലും, അലാ യഅതു ബിമിസ്ലി ഹാദാൽ ഖുർആൻ, ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും, ലാ യഅതൂന ബിമിസ്ലിഹി, ഇതുപോലൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാൽ കൂടി സാധ്യമല്ല. ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഫഅതു ബിഅശ്രി സുവരി മിസ്ലിഹി മുഫ്തറയാത്തിൻ ودعوا من استطعتم من دون الله ان كنتم صادقين. ഈ ഖുർആനിലെ 10 സൂറത്തുകൾ പോലുള്ള സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരും, നിങ്ങൾക്ക് സാധ്യമായവരെല്ലാം നിങ്ങൾ സഹായത്തിന് വിളിച്ചോളൂ. എന്നാൽ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ അല്ലാഹു എന്നെ വിളിച്ചിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും ഫിറൈബി മിമ്മാ നസ്സൽന വഇൻ കുൻതും ഫിറൈബി മിമ്മാ നസ്സൽന അല അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹ് ഫഅതു ബിസൂറത്തിൻ ഇതുപോലൊരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ സൂറത്തുകൾ ഖുർആനിലുണ്ട്. വൽ അസ്ർ പോലെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തു പോലെ, ഇന്ന അതൈനാകൽ കൗസർ എന്ന സൂറത്തു പോലെ വളരെ ചെറിയ സൂറത്തുകൾ ഖുർആനിലുണ്ട്. അതുപോലൊന്നുപോലും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നാൽ ഈ ഖുർആൻ അത് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള അക്ഷരങ്ങൾ മാത്രമാണ്. ഈ അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട വാചകങ്ങളാണ് ഖുർആനിലുള്ളത്. എന്നിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്നില്ല. ഈ കാര്യം ആണ് യഥാർത്ഥത്തിൽ അല്ലാഹു അലം ഈ ഹുറൂഫുൽ മുഖത്താ പല സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത് അത്ഭുതകരമായ ഖുർആനാണ്. അതിന്റെ അജാസ് ആർക്കും അത് കൊണ്ടുവരാൻ, അതുപോലുള്ളത് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന കാര്യം അല്ലാഹു ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളിൽ സൂചിപ്പിച്ചത് കാണാം. ഇവിടെ നോക്കൂ, ഹമീം തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം. തൻസീലുൽ കിതാബ്, ഈ കിതാബ് ഇത് ഇറക്കപ്പെട്ടതാകുന്നു, ഇത് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന്. അൽ അസീസിൽ ഹകീം, അസീസും ഹകീമുമായ അല്ലാഹുവിൽ നിന്ന്. അങ്ങേയറ്റം പ്രതാപവാനും അങ്ങേയറ്റം യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. അതുപോലെ നോക്കൂ സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه. അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു കിതാബിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇതാകുന്നു കിതാബ്, ഇതാകുന്നു അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥം. لا ريب فيه, ഇതിൽ യാതൊരു സംശയവുമില്ല. ഹുദൻ ലിൽമുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സന്മാർഗമാണിത്. സൂറത്തു സജ്ദ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് لا ريب فيه من رب العالمين. അലിഫ് ലാം മീം, ഇത് റബ്ബുൽ ആലമീനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കിതാബാണ്, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ പറഞ്ഞിടത്ത് ആ സൂറത്തുകളിൽ അല്ലാഹു ഖുർആനിനെ കുറിച്ച് പരാമർശിച്ചത് കാണാം. ഈ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ, അതിന്റെ ലാഹിർ പുറമേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പ്രത്യേകതകൾ ആ അക്ഷരങ്ങൾക്കുണ്ട്. ബിൻ കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിന്റെ തുടക്കത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ 14 അക്ഷരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ സൂറത്തുകളുടെ തുടക്കത്തിൽ മുറിച്ചു പറഞ്ഞിട്ടുള്ളത്. ആ അക്ഷരങ്ങൾ ആകെ എടുത്താൽ അത് 14 എണ്ണമാണ്. നമുക്കറിയാം അത് അറബിയിലെ ആകെ അക്ഷരങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയാണ്. ആകെ 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ ഉള്ളത്. എന്നു മാത്രമല്ല, അക്ഷരങ്ങൾ, ഹർഫുകൾ, അത് പലവിധ ഖിസ്മുകളാക്കി, പലവിധ വിഭാഗങ്ങളാക്കി തിരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അക്ഷരങ്ങൾക്ക് പലതിനും പല പ്രത്യേകതകളുണ്ട്. ചില അക്ഷരങ്ങളെക്കാൾ ശക്തമാണ്, കവിയാണ് ചില അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന വാക്കുകൾ അതിന്റെ ശക്തിക്കനുസരിച്ച് അതിന്റെ അർത്ഥം മാറുന്നത് കാണാം. അറബി ഭാഷയിൽ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയാണ് അറബി. നമുക്ക് പറയാനുള്ളത്, നമ്മുടെ വികാര വിചാരങ്ങൾ ഇതുപോലെ പ്രകടിപ്പിക്കാൻ സാധ്യമായ മറ്റൊരു ഭാഷ തന്നെ ഇല്ല എന്നാണ്. നോക്കൂ, നദഹ, അറബിയിൽ ഒഴിവാക്കണം നദഹ. എന്താണ് നദഹ എന്ന് പറഞ്ഞാൽ? വെള്ളം തളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, നദഹ. എന്നാൽ നദഹ അവസാനത്തെ ഹ മാറ്റി ഹ ആക്കി പറഞ്ഞാൽ ശക്തിയായി വെള്ളം ഒഴിക്കുന്നതിനാണ് നദഹ എന്ന് പറയുക. നോക്കൂ, ഒരു ഹർഫാണ് മാറിയത്. ഹായിനേക്കാൾ ശക്തമാണ് ഖ. ഹ എന്ന അക്ഷരത്തെക്കാൾ കവിയാണ്, ശക്തമാണ് ഖ എന്ന അക്ഷരം. അപ്പോൾ നോക്കൂ, ആ പദം കൊണ്ട് പറഞ്ഞ വാക്ക് അതും അതേ അതിന്റെ അർത്ഥവും ശക്തി കൂടിയതായി മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഖാമ മിൻ അല്ലൈലി ഫസല്ല, അയാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു. വഅയ്ഖദ സൗജഹ, അയാളുടെ ഭാര്യയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഫഇൻ അബത്, എന്നാൽ അവൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചാൽ, നദഹ ഫി വജ്ഹിഹൽ മാ, അവളുടെ മുഖത്ത് ഒരല്പം വെള്ളം തളിക്കും. നദഹ എന്ന് പറഞ്ഞാൽ ചെറുതായി തളിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ ബാക്കി പറയുന്നു, റഹിമല്ലാഹു മറാതൻ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഖാമത്ത് മിനൽ ലൈലി സല്ലത്ത്, അവൾ രാത്രി എഴുന്നേറ്റു എന്നിട്ട് നിസ്കരിച്ചു. വഅയ്ഖദത് സൗജഹ, അവളുടെ ഭർത്താവിനെ വിളിച്ചുണർത്തി. വഇൻ അബ, അയാൾ അതിന് വിസമ്മതിച്ചപ്പോൾ എഴുന്നേൽക്കാത്തപ്പോൾ, നദഹത് ഫി വജ്ഹിഹിൽ മാ, അയാളുടെ മുഖത്ത് ഒരല്പം വെള്ളം തളിച്ച് അയാൾ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെയുള്ള പുരുഷനെയും സ്ത്രീയെയും ഭാര്യയും ഭർത്താവിനെയും അള്ളാഹു അവർക്ക് കാരുണ്യം ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ നോക്കൂ, നദഹ എന്നാണ് വാക്ക്. ശക്തിയായി വെള്ളം ഒഴുകുന്നതിന് നദഹ എന്ന് പറയും. ഖുർആൻ നമുക്ക് കാണാം, വമിൻ ദൂനിഹിമാ ജന്നതാൻ فبأي آلاء ربكما تكذبان مدهامتان فبأي آلاء ربكما تكذبان ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, فيهما عينان نضاختان نضاختان, ശക്തമായി ജലം ഒലിക്കുന്ന, ധാരാളം വെള്ളം ഒലിക്കുന്ന നദികളുണ്ട്, രണ്ട് നദികളുണ്ട് അവിടെ. നദഹ എന്ന വാക്ക് അതിൽ തന്നെ അതിനൊന്നുകൂടി ശക്തി കൂട്ടിയാൽ നദ്ദാഹ എന്ന് പറയാം. നദ്ദാഹത്താൻ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം ഒഴുകുന്ന നദി എന്നാൽ. എന്നാൽ സ്വർഗത്തിലെ നദികൾ അത് ദുനിയാവിലെ നദികളെ പോലെ കിടങ്ങുകളിൽ, താഴ്ചകളിൽ, ഗർത്തങ്ങളിലൂടെയല്ല ഒഴുകുക, അത് മുകളിലൂടെ ആണ് അത് ഒഴുകുക. അതുകൊണ്ട് എന്തെങ്കിലും അപകടമോ പ്രയാസമോ ഒരാൾക്കും ഉണ്ടാവുകയില്ല. പറഞ്ഞു വന്നത് നോക്കൂ, ഈ വാക്ക് ഇത് അതിൽ അക്ഷരം മാറുമ്പോൾ അതിന് വരുന്ന അർത്ഥവ്യത്യാസം, ആ അക്ഷരങ്ങളാകട്ടെ പദങ്ങളാകട്ടെ അതിന്റെ അർത്ഥം ഏറ്റവും നന്നായി സൂചിപ്പിക്കുന്ന അങ്ങനെയുള്ള പദങ്ങളാണ് അറബി ഭാഷയിൽ ഉള്ളത്. ഇങ്ങനെ അക്ഷരങ്ങൾ, അതിന് പല ഇനങ്ങളുണ്ട് അക്ഷരങ്ങൾ. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളുണ്ട്, അഥവാ നന്നായി നാം ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ, അതുപോലെ തൊണ്ട ഉൾഭാഗത്ത് നിന്ന് വരേണ്ട അക്ഷരങ്ങളുണ്ട്, ഇല്ലത്തിന്റെ അക്ഷരങ്ങളുണ്ട്, അഥവാ രോഗം പിടിച്ച അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തമല്ലാത്ത അക്ഷരങ്ങൾ. ഇതിൽ നിന്നെല്ലാം, ഈ വകുപ്പുകളിൽ നിന്നെല്ലാം നമുക്ക് അള്ളാഹു സൂചിപ്പിച്ച ഈ 14 അക്ഷരങ്ങളിൽ ഇതിന്റെ എല്ലാം പ്രതിനിധികളെ നമുക്ക് കാണാം. അക്ഷരങ്ങൾ 14 എന്ന് ഞാൻ പറഞ്ഞു. അലിഫ്, ലാം, മീം, നൂൻ, സാദ്, ഹ, കാഫ്, യാ, ഖാഫ്, ത, ഐൻ, ഹ, സീൻ, റ. ഇതാണ് ആ 14 അക്ഷരങ്ങൾ. ഇത് നമ്മൾ ഇതിനെ ഒരു വാചകമാക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നബി കസീർ പറഞ്ഞിട്ടുണ്ട്, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, അതുപോലെ പദങ്ങൾ, അതൊക്കെ പഠിക്കാൻ, മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഒരു വാചകമാക്കി പഠിച്ചു വെക്കുക എന്നത് നസ്സുൻ. എന്നാൽ ആ വാചകത്തിനകട്ട് അതിന് കണക്കായ ഒരു അർത്ഥവുമുണ്ട്. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ, നസ്സുൻ ഇതൊരു ഒരു ഭാഗമാണ്, ഒരു ടെക്സ്റ്റാണ്. ഖാതിഉൻ ഹകീമുൻ ഇത് യുക്തിപത്രമായ ഒരു വാചകമാണ്. കാത്തിഉൻ ഖണ്ഡിതമായ ഒരു വാചകമാണ് ലഹു സിർറുൻ, അതിന്റെ പിന്നിൽ ഒരു രഹസ്യവുമുണ്ട്. അക്ഷരങ്ങളൊക്കെ വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ടും യോജിച്ച ഒരു വാചകമാണ്. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സൂറത്തുകളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള അൽ ഹുറൂഫുൽ മുഖത്താ, അവിടെയുള്ള മുറിക്കപ്പെട്ട, അതായത് വേറെ വേറെ പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ. ഞാൻ പറഞ്ഞു അത് ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ളതാണ് ഖുർആൻ. നിങ്ങൾക്കറിവുള്ള അക്ഷരങ്ങൾ ഹ മീം അലിഫ് ലാം റാ അലിഫ് ലാം മീം പോലെയുള്ള അക്ഷരങ്ങൾ, മറ്റൊന്നും ഇതിലില്ല. പക്ഷേ എന്നിട്ട് ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. അറബി ഭാഷയിൽ അങ്ങേയറ്റം കഴിവുണ്ടായിരുന്ന ആളുകൾ അവർ ഈ ഖുർആനിന്റെ മുന്നിൽ അന്ധാളിച്ചു നിന്നുപോയിട്ടുണ്ട്. അവർ ഈ ഖുർആൻ അത് അത്ഭുതമാണെന്ന് അവരെല്ലാവരും അവർ സമ്മതിക്കാതിരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് സ്വീകരിക്കാൻ തയ്യാറില്ലാതിരുന്ന ആളുകൾക്ക് പോലും അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അത്ഭുതകരമായ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ കിതാബ്. എന്നാൽ വാചകങ്ങളിലെ ഭംഗി ഇതിന്റെ വാചകങ്ങളിലും വാക്കുകളുടെ ഘടനയിലും മാത്രമാണോ ഭംഗിയുള്ളത്? അല്ല. ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ആശയമോ അതിനേക്കാൾ മനോഹരമായ ആശയം? ഇതിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങൾ, ഇതിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ആദർശം, ഇതിലെ കൽപ്പനകൾ, ഇതിലെ വിലക്കുകൾ, ഇതിലെ കഥകൾ, ഇതിലെ ഉദാഹരണങ്ങൾ, ഇതിലെ സൂചനകൾ, ഇതിലെ തഖീദുകൾ, അതിനേക്കാൾ മനോഹരമായ മറ്റെന്തുണ്ട്? അല്ലേ? ഒരാൾ ഒരു കവിത എഴുതാൻ നിന്നാൽ വാചകങ്ങളുടെ ഭംഗിയും ആശയത്തിലെ ഭംഗിയും ഒരുമിച്ച് വരിക എന്നത് അപൂർവമായിരിക്കും. ചിലപ്പോൾ വാചകം വളരെ നന്നാകും, വാക്കുകളുടെ ഘടനയൊക്കെ നന്നായിരിക്കും, പക്ഷേ അതിന്റെ അർത്ഥവും ആശയവും അതും നന്നാവുക, ഇത് രണ്ടും യോജിച്ചു വരിക എന്നത് അപൂർവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബ് അത് എവിടെ എടുത്തു നോക്കിയാലും, അതിലൊരു ഹർഫ് ഒരു അക്ഷരം എടുത്തു നോക്കിയാലും അതിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് അള്ളാഹുവിന്റെ കിതാബ്. ഇതിൽ അത്ഭുതം അത് അവസാനിക്കുകയില്ല. ഇത് പഠിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്കൊരിക്കലും വയറു നിറയുകയില്ല, മതിയാവുകയില്ല. അങ്ങനെയുള്ള അത്ഭുതകരമായ അള്ളാഹുവിന്റെ കിതാബ്, എല്ലാ ഉപകാരപ്രദമായ വിജ്ഞാനവും ഈ കിതാബിൽ ചുരുക്കിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കിതാബിൽ ചുരുക്കിവരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ള ഇസ്ലാമിക വിജ്ഞാന ശാഖകളെല്ലാം വേർപെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കിതാബിൽ അള്ളാഹു ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. അങ്ങേയറ്റം ബറക്കത്തുള്ള, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ കിതാബ്. അതുകൊണ്ടാണ് അത് മാത്രമല്ല, എങ്ങനെയല്ല, അങ്ങനെ അല്ലാതിരിക്കും. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണിത്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ സംസാരമാണിത്. അള്ളാഹുവിന്റെ സംസാരമാണ് നമ്മുടെ കയ്യിലുള്ളത്. മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന കിതാബുകളുടെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തിൽ? ഏത് ഭാഷയിൽ അത് എഴുതപ്പെട്ടുവോ ആ ഭാഷ തന്നെ ഭൂമിയിൽ നിന്ന് അത് വിരലെണ്ണാവുന്ന ആളുകൾ, അല്ലെങ്കിൽ അതുപോലെ മാത്രം തുലവും തുച്ഛമായ ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഭാഷകളായി തീർന്നിരിക്കുന്നു. അത് പരിഭാഷപ്പെട്ട്, അതിൽ നിന്ന് പരിഭാഷപ്പെട്ട്, വീണ്ടും പരിഭാഷപ്പെട്ട്, അങ്ങനെയാണ് അതിന്റെ അനുയായികളുടെ കയ്യിലുള്ളത്. അതിന്റെ വിശദീകരണമായി പലരും അതിന്റെ കൂടെ എഴുതി ചേർത്തത് പിന്നെ അത് തന്നെ കിതാബിന്റെ ഭാഗമായി മാറി. പല വ്യാഖ്യാനങ്ങൾ, ആളുകളുടെ തോന്നിവാസങ്ങൾ പലതും എഴുതി വച്ചത് മറ്റുള്ളവർ അതിന്റെ കൂടെ അതിന്റെ വിശദീകരണമായി എഴുതി ചേർത്തത് അതിന്റെ ഭാഗമായി തീർന്നു. ഇതിലേതാണ് അള്ളാഹു അവതരിപ്പിച്ചത്, ഏതാണ് മനുഷ്യർ കൂട്ടിച്ചേർത്തത് എന്നത് വേർതിരിക്കാൻ അതിന്റെ ആളുകൾക്ക് കൂടി കഴിയാതെയായി. അതിന്റെ അസ്ലു, അതിന്റെ അടിസ്ഥാന ഭാഷ തന്നെ ലോകത്ത് പലതിന്റെയും കാണാനില്ല. എന്നാൽ അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു അവതരിപ്പിച്ച ഭാഷയിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ബിലിസാനിൻ അറബിയും മുബീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. ബിലിസാനിൻ അറബിയും മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ ഓ നബിയെ താങ്കളുടെ ഹൃദയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഈ കിതാബ്, അത് അതേ ഭാഷയിൽ നമ്മുടെ കയ്യിലുണ്ട്. ആ ഭാഷയാകട്ടെ ലോകത്തേറ്റവും ജീവസുറ്റ ഭാഷകളിലൊന്നാണ്. അതിനോളം ജീവസുറ്റ മറ്റൊരു ഭാഷയില്ല. ആ ഖുർആനിന്റെ ഭാഷയും ശൈലിയും പഴയതാണ്, പക്ഷെ അത് പഴഞ്ചനായി പോയിട്ടില്ല, അതൊരിക്കലും പഴഞ്ചനായിട്ടില്ല. ആളുകൾക്ക് മനസ്സിലാകാത്ത ശൈലിയല്ല. അള്ളാഹു ജനങ്ങളെ സന്മാർഗം പഠിപ്പിക്കാൻ അവന്റെ കൽപ്പനകൾ വിവരിച്ചുകൊണ്ട് അവന്റെ വിരോധങ്ങൾ, അവന്റെ വിരോധനങ്ങൾ വിവരിച്ചുകൊണ്ട് ഇറക്കിയൊരു ഗ്രന്ഥം ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് തിരിയാതിരിക്കുക എന്നതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ന്യായമാകും? എന്നാൽ അള്ളാഹുവിന്റെ കിതാബ് അത് ലോകത്ത് എല്ലാവർക്കും എതിരിലുള്ള തെളിവായി നിലകൊള്ളുന്നു. അത് അറിയില്ല, എനിക്കതറിയില്ലായിരുന്നു, ഞാനത് അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, എനിക്കത് പഠിക്കാൻ വഴിയില്ല. അള്ളാഹു, നിന്റെ താക്കീത് എന്തായിരുന്നു, നിന്റെ കൽപ്പന എന്തായിരുന്നു, നീ വിലക്കിയ കാര്യങ്ങൾ എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയുമായിരുന്നില്ല എന്നൊരാൾക്കും പറയാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ കിതാബിത ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ശരിയായ ഹുജ്ജത്താണിത്, അള്ളാഹുവിന്റെ തെളിവാണ്. ഒരാൾക്കും അള്ളാഹുവിന്റെ മുന്നിൽ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനുള്ളതാണ് അങ്ങേയറ്റം ഏറ്റവും ഹൃദയത്തിൽ തറക്കുന്ന ഹുജ്ജത്ത്, തെളിവ്. അത് അള്ളാഹുവിന്റെതാണ്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ മുഴുവൻ അവൻ സന്മാർഗത്തിലാക്കിയനെ. പക്ഷെ അത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരുണ്ട്, അതിനുള്ള ഭാഗ്യം ഇല്ലാത്തവരുണ്ട്. വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിയുൻദിറക്കും ബിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇതാ ഈ കിതാബ് ഓ നബിയെ താങ്കൾക്ക് വഹിയായി ലഭിച്ചിരിക്കുന്നു. ഈ കിതാബ് നാം താങ്കൾക്ക് വഹിയായി നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ കിതാബ് കൊണ്ട് താങ്കൾ താക്കീത് നൽകുവാൻ വേണ്ടി, ജനങ്ങൾക്ക് താങ്കൾ താക്കീത് നൽകുവാൻ. അതിനുവേണ്ടി അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചിട്ടുള്ള കിതാബാണിത്. ഈ കിതാബ് വഊഹിയ ഇലയ്യ, പറയു നബിയെ, വഊഹിയ ഇലയ്യ, എനിക്കിതാ വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ, ലിഉൻദിറക്കും ബിഹി, ഇത് മുഖേന നിങ്ങളെ ഞാൻ താക്കീത് നൽകുവാൻ, നിങ്ങളെ താക്കീത് ചെയ്യുവാൻ. വമൻ ബലഗ്, ഇത് ആർക്കൊക്കെ വന്നു കിട്ടിയിട്ടുണ്ടോ അവർക്കും താക്കീത് നൽകുവാൻ. അതുകൊണ്ട് ഖുർആൻ വന്നു കിട്ടിയാൽ അവർക്ക് പിന്നെ യാതൊരു ന്യായവും പറയാനില്ല. ജനങ്ങൾക്കെതിരിലുള്ള അള്ളാഹുവിന്റെ ഹുജ്ജത്തായി നിലനിൽക്കുന്ന കിതാബ്, തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം, തൻസീലുൽ കിതാബ്, ഈ കിതാബ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന്, അൽ അസീസിൽ ഹകീം, അസീസും ഹകീമുമായ അല്ലാഹുവിൽ നിന്ന്. എന്താണ് അൽ അസീസ് എന്ന് പറഞ്ഞാൽ? അങ്ങേയറ്റം ഇസ്സത്തുള്ളവൻ, അങ്ങേയറ്റം പ്രതാപവാൻ, അഥവാ അവന്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടോടാൻ സാധ്യമല്ല, അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെയുള്ളവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവന്റെ വിധികൾ അതേറ്റവും പ്രതാപമുള്ളതായിരിക്കും. അൽ ഹക്കീം, അൽ ഹക്കീം എന്നാൽ അവന്റെതാണ് ഹുക്കും, അതുപോലെ അവനാണ് എല്ലാ ഹിക്മത്തുമുള്ളത്. ഹിക്മത്തും ഹുക്കുമും അവന്റെ രണ്ട് സിഫത്തുകൾ സൂചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പേരാണ് അൽ ഹക്കീം. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? യുക്തിയാണത്, അഥവാ വദഉ ശൈഇ ഫി മൗദിഇ, ഓരോന്നും അതിന്റേതായ സ്ഥാനത്ത് തന്നെ വെക്കുക, അതാണ് ഹിക്മ. അതുപോലെ ഹുക്കും അവന്റെതാണ്, വിധികർത്താവ് അവനാണ്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ നടക്കുന്നതെല്ലാം, പ്രാപഞ്ചികമായി നടക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. അതോടൊപ്പം മനുഷ്യർ നടപ്പിലാക്കേണ്ട, അവർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള കാര്യത്തിലും അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. കൗനിയായി, പ്രാപഞ്ചികമായി നമ്മൾ നോക്കിയാൽ അള്ളാഹുവിന്റെ വിധിയാണ് നടക്കുക, അത് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെ? അള്ളാഹു തീരുമാനിച്ച സമയത്താണ് നാം ജനിക്കുന്നത്, അള്ളാഹു തീരുമാനിച്ച സമയത്താണ് നാം മരിക്കുന്നത്. നമ്മുടെ നിഴലുകൾ പോലും നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്കല്ല നീളുന്നതും അത് ചുരുങ്ങുന്നതും, അള്ളാഹു ഉദ്ദേശിച്ച ഭാഗത്താണ്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയാണ് അതുപോലും യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത്. നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ നമ്മളുടെ തീരുമാനപ്രകാരമല്ല അത് പ്രവർത്തിക്കുന്നത്, അള്ളാഹു തീരുമാനിച്ചതുപോലെ. ആ നിലക്ക് എല്ലാവരും അറിഞ്ഞോ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ നിർബന്ധിതനായോ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ നിയമമനുസരിച്ചേ അവന് നീങ്ങാൻ സാധ്യമാകുകയുള്ളൂ, അഥവാ പ്രാപഞ്ചികമായ നിയമങ്ങൾ. അതോടൊപ്പം മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ശറഅൻ, അവൻ മറ്റു ചില നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവന്റെ മതപരമായ നിയമങ്ങൾ. അതിൽ അള്ളാഹു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു. അതിലും നീ അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ നിയമമനുസരിക്ക് ഞാനാണ് ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ മാത്രം. ഏതൊക്കെയാണ് നിനക്ക് ഹലാൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതെല്ലാമാണ് നിനക്ക് ഹറാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നീ അള്ളാഹുവിനെ പിൻപറ്റുക. അള്ളാഹു ഹക്കീമാൻ, അവൻ അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്. അങ്ങനെയുള്ള റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട കിതാബ്, ആ കിതാബിൽ എങ്ങനെയാണ് അബദ്ധമുണ്ടാവുക? അങ്ങേയറ്റം യുക്തിയുള്ള, ഏറ്റവും ശരിയായ നേരായ ലക്ഷ്യമുള്ള റബ്ബ് അവതരിപ്പിച്ച കിതാബിൽ എങ്ങനെ അബദ്ധമുണ്ടാകും? യാതൊരു അബദ്ധവും ഇതിലില്ല. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ല, സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും എന്ന് പറഞ്ഞാൽ, സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദ്ലൻ ഫിൽ അഹ്കാം. അല്ലാഹു ഈ കിതാബിൽ പഠിപ്പിച്ചു തന്ന, പറഞ്ഞു തന്ന വിവരങ്ങളെല്ലാം, വരാനിരിക്കുന്നതാകട്ടെ കഴിഞ്ഞു പോയതാകട്ടെ, അതെല്ലാം സത്യസന്ധമാണ്. അതിലൊന്നിൽ പോലും കളവില്ല. വാദിലൻ, നീതിപൂർവകമാണ്, അഥവാ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ വിലക്കുകൾ, ഇതെല്ലാം നീതിപൂർവകമാണ്. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, കാരണം ഇത് അസീസും ഹക്കീമുമായ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വിധിയാണ്. അങ്ങനെയുള്ളവന്റെ വിധി അത് ഏറ്റവും ശരിയായ നീതിപൂർവകമായ വിധിയായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും പരസ്പരം യോജിപ്പില്ലാത്ത വിഭിന്നങ്ങളായ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ചാക്കുകയോ, ഒരുമിച്ചാക്കേണ്ട രണ്ട് നിയമങ്ങളെ അല്ലാഹു വേറെ വേറെ ആക്കുകയോ ഇല്ല. ഈ ദീനിന്റെ മഹത്തായ പ്രത്യേകതകളിൽ ഒന്നാണത്. ഒരേ സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങൾ, അതിന്റെ വിധി ഈ ദീനിൽ ഒന്നായിരിക്കും. അതൊരിക്കലും അല്ലാഹു ഏർപ്പെടുത്തുകയില്ല. വിഭിന്നങ്ങളായ രണ്ട് കാര്യങ്ങൾ, അതിന് രണ്ടിനും ഒരേ വിധി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയില്ല. നോക്കിക്കോളൂ, അല്ലാഹുവിന്റെ ദീനിലെ നിയമങ്ങൾ അത് എത്രമാത്രം നീതിപൂർവകമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, മാ ഖലഖനാ സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖി വഅജലിൻ മുസമ്മ والذين كفروا عما انذروا معرضون ما خلقنا السماوات والارض ആകാശങ്ങളെയും ഭൂമിയെയും നാം പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. وما بينهما അവക്കിടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. الا بالحق, ഹഖോടെയല്ലാതെ, അഥവാ ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. واجل مسمى, ഒരു നിശ്ചിതമായ അവധി വരേക്കുമല്ലാതെ. നോക്കൂ, അള്ളാഹു ആകാശഭൂമികളെ, നമ്മെ ഈ ചുറ്റും നോക്കിയാൽ നാം കാണുന്ന എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം അള്ളാഹു പടച്ചത് ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടിയാണ്. വെറുതെയല്ല പടച്ചത്. അള്ളാഹു പറഞ്ഞു, അങ്ങനെ وما خلقنا السماء والارض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار ആകാശത്തെയോ ഭൂമിയെയോ നാം ബാത്തിലായി, വ്യർത്ഥമായി, ഒരർത്ഥവുമില്ലാതെ വെറുതെ പടച്ചതല്ല. ذلك ظن الذين كفروا, അതാണ് കാഫിറുകളായ ആളുകളുടെ ധാരണ. അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവരുടെ ധാരണ ഇതൊക്കെ വെറുതെയാണ് അല്ലേ? ഈ ദീനെങ്ങാനും സത്യമല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയല്ലേ? ആകാശം എന്തിനാണല്ലോ പടച്ചത്? ഭൂമി എന്തിനാണ് പടച്ചത്? മനുഷ്യനെ പടിപടിയായി ഒരു ബീജകണത്തിൽ നിന്ന് അത് രക്തക്കട്ടയായി, അതിൽ അള്ളാഹു അതിന് അതിൽ മാംസം നൽകി, എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു, കുഞ്ഞായി മനുഷ്യർ പുറത്തേക്ക് വന്നു, പിന്നെ അവൻ വളരുന്നു, യുവാവാകുന്നു, വൃദ്ധനാകുന്നു, മരിക്കുന്നു, നേരത്തെ മരിച്ചു പോകുന്നവരുടെ ഇതൊക്കെ വെറുതെയാണ്. ഈ കണ്ട കാര്യങ്ങളെല്ലാം ഈ ആളുകളുടെ വിശ്വാസപ്രകാരം ഒരർത്ഥവുമില്ലാതെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനൊരുവന് വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും അവന് റബ്ബിനെ കുറിച്ചത് പറയാവതല്ല. കാരണം ഒരു നാട്ടിലെ ഒരു രാജാവ് ആ നാട്ടിലെ ആളുകളെ തോന്നിയതുപോലെ ജീവിക്കാൻ അനുവദിച്ചാൽ ആ ആളെക്കുറിച്ച് ബുദ്ധിയുള്ള ആളുകൾ എന്ത് പറയും? ഒരു അധികാരമുള്ള സർവാധികാരിയായ ആ നാട്ടിലെ എല്ലാ അധികാരങ്ങളുമുള്ള ഒരു ഭരണാധികാരി ജനങ്ങൾക്കൊക്കെ തോന്നിയ പോലെ ജീവിക്കാം, യാതൊരു നിയമങ്ങളും ബെല്ലും ബ്രേക്കൊന്നുമില്ല എന്ന് നിശ്ചയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും അയാളെ ഒരു ശരിയായ ഭരണാധികാരിയായി ഒരാളും അയാൾക്ക് വില കൽപ്പിക്കുകയില്ല. എങ്ങനെയാണ് വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു ഒരു പടപ്പുകളെയും പോലെയല്ല, അവന് ഉന്നതമായ വിശേഷണങ്ങളാണുള്ളത്. ആ റബ്ബ് ഇതെല്ലാം പടച്ച് അവരെല്ലാം വെറുതെ വിടുക എന്നതെങ്ങനെയാണ് റബ്ബിന് യോജിക്കുക? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അള്ളാഹു ചോദിച്ചില്ലേ, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ നാം വെറുതെ പടച്ചതാണ്, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയില്ലെന്ന്. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്, അള്ളാഹു എത്രയോ ഉന്നതനാണ്, യഥാർത്ഥ രാജാവായ അള്ളാഹു, അഥവാ യഥാർത്ഥ രാജാവായ അള്ളാഹുവിന് ഒരിക്കലും യോജിച്ചതല്ല അത് നിങ്ങളങ്ങനെ വെറുതെ വിടാന്നുള്ളത്. അള്ളാഹു ചോദിച്ചില്ല, അവർ വിചാരിച്ചിരിക്കുകയാണോ നാം അവരെ പടച്ചത് സുദ വെറുതെയാണെന്ന്. അലമ്യ കുനു തുഫത്തൻ മിമ്മനിയുംന, സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു ബീജഗണമായിരുന്നില്ലേ അവൻ? ثم كان علقة فخلق فسوى, പിന്നെ അവൻ ഒരു അലക്കയായി ഒരു രക്തക്കട്ടയായി തീർന്നു, എന്നിട്ട് അല്ലാഹു അവന് രൂപം നൽകുകയും അവനെ ശരിപ്പെടുത്തുകയും ചെയ്തു. ജഅല മിൻഹു സൗജൈന ദക്കറ വൽ ഉൻസ, അതിൽ നിന്ന് ആണും പെണ്ണുമായ രണ്ട് അണകളെ ഇണകളെ അല്ലാഹു ആക്കി തീർത്തു. അലൈസ ദാലിക ബിഖാദിരൻ അലാ അൻ യുഹയ്യൽ മൗത, അങ്ങനെയുള്ള റബ്ബ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അല്ലാഹു നുത്ഫയിൽ നിന്ന് ഒരു മനുഷ്യന്റെ ശരീരത്തിലാകെ പരന്നുകിടക്കുന്ന അതെല്ലാം കൂടിച്ചേർന്നൊരു നുത്ഫയാകുന്നു, അതുകൊണ്ടാണ് ശരീരം മുഴുവൻ അതിനു മുഴുവൻ ഒരുവന് അവന്റെ ബീജം പുറത്തേക്ക് പോകുമ്പോൾ ശരീരമാകെ അറിയുന്നത് അതുകൊണ്ടാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവന്റെ ശരീരത്തിലെല്ലാ ഭാഗത്തു നിന്നും ആണ് യഥാർത്ഥത്തിൽ ഇത് അത് ഉണ്ടാകുന്നത്. അങ്ങനെ പരന്നുകിടന്ന ബീജത്തെ അള്ളാഹു കൊണ്ടുവരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യനെ വീണ്ടും റബ്ബ് സുബ്ഹാനഹു വതആല ഒന്നാക്കി ഒരു മനുഷ്യനാക്കി വീണ്ടും അള്ളാഹു റബ്ബുൽ ആലമീൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഭൂമിയിൽ ഒരു വിത്ത് ഒരാൾ കുഴിച്ചിട്ടാൽ യഥാർത്ഥത്തിൽ ആ വിത്ത് സാധാരണ ഒരു വസ്തു, അതിന്റെ കൂടെ നനവും മണ്ണും ഒരു വസ്തുവിൽ ഒരുമിച്ച് വന്നാൽ അത് കേടുവരികയാണ് ചെയ്യുക അല്ലേ? ഒരു വസ്തു അതിങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ടു, വെള്ളമുണ്ട് അവിടെ, നനവുണ്ട് അവിടെ, അതോടൊപ്പം മണ്ണുമുണ്ട്, ആ വസ്തു നന്നാവുകയാണ് ചെയ്യുക അല്ല തുരുമ്പിക്കുകയാണ് ചെയ്യുക? നശിച്ചുപോകാനാണോ സാധ്യത? എല്ലാവർക്കും അറിയാം അത് നശിച്ചുപോവുകയാണ് ചെയ്യുക. അതിന്റെ നാശം, അത് നശിച്ചുപോകുക എന്നതിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും, പെട്ടെന്ന് നശിക്കും. എന്നാൽ സുബ്ഹാനല്ലാഹ്, അഫറായിത്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത്, അതല്ല നാമാണ്. ഈ വിത്ത് മണ്ണിലേക്കിടുന്നു അല്ലേ, വെള്ളം നനക്കുന്നു, സാധാരണ വസ്തുക്കൾ അതിനെ ദ്രവിപ്പിച്ച് കളയുന്ന മണ്ണും വെള്ളവും, അതുകൊണ്ട് ഈ വിത്ത് അത് മുഖേന വളർന്നു വലുതാവുകയാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് വലിയ മരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വതആല, ആ റബ്ബ് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ആകാശഭൂമികൾ അവൻ ഒരു യാഥാർത്ഥ്യവുമായിട്ടാണ് പടച്ചിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആകാശഭൂമികളെ നമ്മെ ഒരു ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബ് പടച്ചതെങ്കിൽ ആ വിശ്വാസമുള്ളവരുടെ ജീവിതവും അതിനനുസരിച്ചായിരിക്കണം. അഥവാ തോന്നിവാസികളെപ്പോലെ ലഘുലഗാനുമില്ലാത്ത, ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആളുകളുടെ ജീവിതം നയിക്കാൻ നമുക്ക് പാടില്ല. കാരണം ഇതൊക്കെ അള്ളാഹു പടച്ചത് ഒരു ഹക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം, അത് നാം വിശ്വസിക്കുന്നു. അപ്പൊ ആ വിശ്വാസമില്ലാത്തവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? വെറും കളിയും ചിരിയായിരിക്കും, കളിയും തമാശയും അല്ലാതെ എവിടേക്കാണ് എന്റെ പോക്ക്, എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എന്താണ് എന്റെ ബാധ്യതകൾ എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലാത്ത ജീവിതമായിരിക്കും ഇതിൽ വിശ്വാസമില്ലാത്തവരുടെ ജീവിതം. മുഅ്മിനുകളുടെ ജീവിതം അങ്ങനെ ആയിക്കൂടാ. കാരണം ആകാശഭൂമികളെ അള്ളാഹു പടച്ചത് ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഹക്കിനു വേണ്ടിയാണ്, ഒരു വലിയ കാര്യത്തിനു വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. എന്നിട്ട് അള്ളാഹു പറയുന്നു അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ, അവധിയുടെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ ഇതൊന്നും എപ്പോഴും നിലനിൽക്കുകയില്ല, മറിച്ച് ഇത് നശിച്ചു പോവുക തന്നെ ചെയ്യും. ആകാശഭൂമികൾ അത് അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച കാലത്തോളമാണ് ഉണ്ടാവുക. അതിലുള്ള പടപ്പുകൾ അള്ളാഹു നിശ്ചയിച്ച കാലമാണ് ഉണ്ടാവുക. അവരുടെ അവധി എത്തിയാൽ അവർ അവസാനിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന കഫറു അമ്മാ ഉൻദിറു മുഅരിദൂൻ. ഇത്രയും വ്യക്തമായ വിവരണമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ചുറ്റും നോക്കിയാൽ ഇത്രയും സുവ്യക്തമായ തെളിവുകൾ കാണാം. എന്നാലും വല്ലദീന കഫറു, നിഷേധികളായ അള്ളാഹുവിന്റെ ദീനനെ നിഷേധിച്ചവർ, കുഫാറുകൾ, അമ്മാ ഉൻദിറു, അവർ താക്കീത് നൽകപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതിൽ നിന്ന് മുഅരിദൂൻ, തിരിഞ്ഞുകളയുന്നവരാണ്, അത് ശ്രദ്ധിക്കാത്തവരാണ്, താക്കീതുകൾ അവഗണിക്കുന്നവരാണ്. എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല, അവർ അവരുടെ നബിമാരിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള താക്കീതുകൾ ശ്രദ്ധിക്കുന്നവരാണ്, അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. നോക്കൂ, ഇവിടെ അള്ളാഹു മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, ഈ ആകാശങ്ങളെ ഭൂമിയെ ഇങ്ങനെ പടച്ച റബ്ബ്, അവൻ മാത്രമാണ് ഇബാദത്തുകൾക്കർഹൻ എന്നതിനുള്ള അഖ്ലിയായ, ഏതൊരുവരും അവന്റെ നേരായ ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാകുന്ന തെളിവാണ് അള്ളാഹു വിവരിച്ചത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ തന്നെ മറ്റൊരു കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ അറഅയ്തും, പറയൂ നബിയെ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാ തദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച്, അറൂനി, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, മാദാ ഖലഖു മിനൽ അർ, ഭൂമിയിൽ നിന്ന് അവരെന്താണ് പടച്ചത് എന്ന്. അം ലഹും, അല്ല അവർക്കുണ്ടോ, ശിർക്കുൻ ഫി സമാവാത്ത്, ആകാശങ്ങളിൽ വല്ല ഓഹരിയുമുണ്ടോ. ഖുൽ, പറയൂ നബിയെ, അറായിത്തും, നിങ്ങൾ നോക്കിയിട്ടില്ലേ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, മാ തദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ കുറിച്ച്, അള്ളാഹുവിനു പുറമെ ജനങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെല്ലാവരും കൂടിയാലും, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും, അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, മാദാ ഖലഖു മിനൽ അർദ്, നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകൾ ഭൂമിയുടെ ഏത് ഭാഗമാണ് പടച്ചത്, ഒരു നദിയെങ്കിലും, ഒരു മരമെങ്കിലും, ഒരു പുഴയെങ്കിലും, എന്തെങ്കിലും. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനഹ്, ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, എന്താണ് അവനല്ലാത്തവർ പടച്ചത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഒന്നും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്, ഓ മനുഷ്യരെ, ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ് ലൈ യഖ്ലുഖൂ ദുബാബ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരീച്ചയെ പോലും ഒരിക്കലും സൃഷ്ടിക്കുകയില്ല. വല വിജ്തമഉ ലഹ്, അവരെല്ലാവരും അതിനുവേണ്ടി ഒരുമിച്ചു ചേർന്നാലും, വയസ്ലുബുഹും ദുബാബു ഷൈഅൻ, ഇനി ഈച്ച അവരിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ, ലാ യസ്തൻഖിദുഹു മിൻ, അത് അവരിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ പോലും, ഈച്ചയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. ദഉഫത്താലിബു വൽ മത്ലൂബ്, തേടുന്നവനും ആരോടാണ് അവൻ തേടുന്നത് അവരും എത്ര ദുർബലരാണ്. ഒരു മഖ്ലൂഖ് എങ്ങനെയാണ് വേറൊരു മഖ്ലൂഖിനോട് ഇബാദത്ത് ചെയ്യുക, ഒരു പടപ്പ് വേറൊരു പടപ്പിനോട് പ്രാർത്ഥിക്കുക, അല്ല, പടപ്പുകൾ അവരെ പടച്ച റബ്ബിനോടാണ് ദുആ ചെയ്യേണ്ടത്, അവനോടാണ് തേടേണ്ടത്, അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹു അല്ലാത്തവരെല്ലാം പടപ്പുകളാണ്, എല്ലാവരും നബിമാരാകട്ടെ, മലക്കുകളാകട്ടെ, അവർ അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ പടപ്പുകളാണ്. അവരെ വിളിച്ചു തേടുക പോലും ശുർക്കാണ്, നരകം ശാശ്വതമാക്കുന്ന തിന്മയാണ്. പിന്നെങ്ങനെയാണ് കല്ലുകളെയും മരത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുക? അള്ളാഹുവിന് പുറമെ ജനങ്ങൾ പേര് വിളിച്ചിട്ടുള്ള, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പേര് വിളിച്ചിട്ടുള്ള ചില പേരുകൾ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നാൽ ഇന്നിതാ ചില രാഷ്ട്രീയക്കാർ അവിടെ പോയിട്ട് പറയുകയാണ്, എന്ത്, ഞാൻ ഈ ബിംബത്തിനു വേണ്ടിയുള്ള നേർച്ചയുമായിട്ടാണ് വന്നിട്ടുള്ളത്, അവിൽപൊതിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഇത് സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ, ഈ ബിംബത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോവുകയാണ് എന്ന് മുസ്ലിം പേരുള്ള ആളുകൾ പറയുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റേണ്ട മുസ്ലിമീങ്ങൾ, അവരിലെ ചില രാഷ്ട്രീയക്കാർ തുച്ഛമായ ദുനിയാവിനു വേണ്ടി ദീനിനെ വിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനം പുലരുന്നു എന്ന് നമുക്ക് തോന്നുന്ന വിധം നാല് വോട്ടിനു വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന് കടകവിരുദ്ധമായ വാക്കുകൾ പറയുകയാണ്. അള്ളാഹുവിന്റെ പുറമെ ജനങ്ങൾ ആരാധിക്കുന്ന സകല ആരാധ്യ വസ്തുക്കളെയും ഒരുവൻ നിഷേധിച്ചാലല്ലാതെ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാവുകയില്ല. ലാ ഇലാഹ ഒരൊറ്റ ആരാധനക്കർഹനുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് എല്ലാത്തിനും കഴിവുള്ള അൽ ഖാദിറായ റബ്ബിന്റെ അടിമയാണ് എന്നർത്ഥമുള്ള പേരുള്ളയാൾക്ക് അല്ലാഹു അല്ലാത്ത ജനങ്ങൾ പേരുവിളിച്ച ബിംബങ്ങൾ അവയുടെ അനുഗ്രഹത്താൽ ഞാനിവിടെ ജയിച്ചാൽ ഇന്ന് ഇന്നതൊക്കെ നടപ്പാക്കും, എന്റെ മനസ്സ് ആ ബിംബം അറിയുന്നുണ്ട് എന്നുവരെ പറഞ്ഞു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. എങ്ങനെയാണ് ഈമാനുള്ള ഒരു തരിമ്പെങ്കിലും ഈമാനുള്ള ഒരാളുടെ നാവിലൂടെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കടന്നുവരിക? എന്താണ് അതിലൂടെ ഈ ആളുകൾ ലക്ഷ്യമാക്കുന്നത്? എന്ത് അന്തസ്സാണ്, പ്രതാപമാണ് അതിലൂടെ ലഭിക്കാൻ പോകുന്നത്? നിന്ദ്യതയല്ലാതെ, അള്ളാഹുവിന്റെ ശാപകോപങ്ങളല്ലാതെ, അള്ളാഹുവിന്റെ കോപം നേടിക്കൊണ്ട് ജനങ്ങളുടെ തൃപ്തി വരുവാൻ ആഗ്രഹിച്ചാൽ അള്ളാഹു അവനോട് കോപിക്കും, ജനങ്ങളും അവനോട് കോപിക്കും. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി പടപ്പുകളുടെ കോപം നേടേണ്ടി വന്നാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടും, പിന്നീട് ജനങ്ങളും അവനെ തൃപ്തിപ്പെടും. ഇതെല്ലാം മറക്കുന്ന, ഇതിനോടെല്ലാം ഇതിനോടൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയത്തിനു വേണ്ടി ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നിർബുദ്ധി നൽകുമാറാകട്ടെ. മാദാ ഖലഖു മിനൽ അർദ്, അറൂനി മാദാ ഖലഖു മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് അവരെന്താണ് പടച്ചതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്, അതല്ല ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? ആകാശഗോളങ്ങളിൽ വല്ലതും അവർ പടച്ചതാണോ? സൂര്യനവർ സൃഷ്ടിച്ചതാണോ? ചന്ദ്രനെ അവർ പടച്ചതാണോ? നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവരുടെ കയ്യാൽ ഉണ്ടായതാണോ? ഒരിക്കലുമല്ല. ഇതെല്ലാം അഖ്ലിയായ ഒരു മനുഷ്യൻ അവന്റെ നേർബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അഖ്ലിയായ യാതൊരു തെളിവും ഷിർക്കിന് ഇല്ല, കുഫറിന് ഇല്ല. ഇത് വ്യക്തമാക്കിയതിനു ശേഷം പിന്നീട് അള്ളാഹു നഖ്ലിയായ തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്, പ്രമാണമുണ്ടോ? അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നതൊരു ബി കിതാബിൻ, ഒരു ഗ്രന്ഥം, മിൻ ഖബ്ലി ഹാദ, ഇതിനു മുൻപ് അള്ളാഹു മുമ്പ് അവതരിപ്പിച്ച വല്ല ഗ്രന്ഥവും നിങ്ങളുടെ കയ്യിലുണ്ടോ? അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പറയുന്ന, അള്ളാഹു അല്ലാത്ത പടപ്പുകളോട് വിളിച്ചു തേടാൻ കൽപ്പിക്കുന്ന ഒരു കിതാബ് കൊണ്ടുവന്നതൊരു, ഔ അല്ലെങ്കിൽ അസാറത്തിൻ മിൻ ഇൽമിൻ, അറിവിന്റെ ഒരു അസാറത്ത് കൊണ്ടുവന്നതൊരു. ഏതാണ് അസാറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വല്ല നബിമാരിലേക്കും സനദുകൊണ്ട് അവർ പറഞ്ഞതാണ് എന്നതിന് രേഖയുള്ള, അവർ പറഞ്ഞതാണ് എന്നത് വ്യക്തമായ വല്ല രേഖയും, അവരിലേക്ക് എത്തുന്ന കൃത്യമായ പരമ്പരയുള്ള വല്ല രേഖയും കൊണ്ടുവന്നു തരൂ. അതാണ് അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. നോക്കൂ, ശിർക്കിന് ഈ പ്രപഞ്ചത്തിൽ യാതൊരു തെളിവുമില്ല, ബൗദ്ധികമായ ബുദ്ധി നേർബുദ്ധി കൊണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു തെളിവുമില്ല, അതോടൊപ്പം യാതൊരു പ്രമാണവുമില്ല. അള്ളാഹു അവതരിപ്പിച്ച കിതാബോ ഒരു നബിയുടെ വാക്കോ ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു നബിയിൽ നിന്ന് ആ സമുദായത്തിലേക്ക് എത്തുന്ന സനദ് എന്ന് പറയുന്ന സംഗതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുമ്പുള്ള ഒരു നബിയിലേക്കും അവരുടെ സമുദായങ്ങൾക്ക് കൃത്യമായ സനദുള്ള ഒരു വാക്ക് അവരുടെ കയ്യിലില്ല. ഒരൊറ്റ യഹൂദിയുടെ കയ്യിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നേ ആൾ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ഇന്നേ ആൾ കേട്ടു, അദ്ദേഹത്തിൽ നിന്നേ ആൾ കേട്ടു, ഇന്നേ ആൾ രേഖപ്പെടുത്തു. ഈ ആളുകൾ, അവരുടെ ചരിത്രം ഇതാണ്, അവരിന്ന വർഷം മരണപ്പെട്ടവരാണ്, അവർ സത്യസന്ധരാണെന്ന് ഇന്ന ഇന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു രേഖയുമില്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഇന്ന ശിഷ്യൻ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യൻ കേട്ടു, ഇങ്ങനെയുള്ള പരമ്പര, കൃത്യമായ പരമ്പര, അത് ഈസ അലൈ ഒരൊറ്റ നസ്രാനിയുടെ കയ്യിലുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് സനദ് എന്ന് പറയുന്നത്. ഈ വിജ്ഞാന ശാഖ യഥാർത്ഥത്തിൽ പല വിജ്ഞാന ശാഖകളും അത്ഭുതപ്പെടുത്തിയ ഒരു വിജ്ഞാന ശാഖയാണ് എന്ത് ഇൽമുൽ ഹദീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആധുനിക വിജ്ഞാനങ്ങൾ, വിജ്ഞാനങ്ങൾ പലതും ഉണ്ടല്ലോ, ഭൗതിക വിജ്ഞാനങ്ങൾ, അത് പഠിച്ച പല ആളുകളെയും അത്ഭുതപ്പെടുത്തിയ വിജ്ഞാനമാണ് എന്ത് ഇൽമുൽ ഹദീസ്. കാരണം അതിന്റെ കാര്യം അത്ഭുതമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഹദീസ് നിവേദകന്മാരെ കുറിച്ച്. അസ്മാഉ റിജാലിന്റെ കിതാബുകൾ ഇതാ ഇന്നാൾ. അദ്ദേഹം വിശ്വസ്തനാണോ? അദ്ദേഹത്തിന് ഓർമ്മപ്പെശകുണ്ടോ? അദ്ദേഹം കൃത്യമായി റിവായത്ത് ചെയ്യുന്ന ആളാണോ? അദ്ദേഹം തന്റെ നേരെ ഉസ്താദുമാരെ പറയാതെ അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന അങ്ങനെ പറയുന്ന ആളാണോ? ഇങ്ങനെ കൃത്യമായി മുടിനാരിട കയറി ഈ ഹദീസിന്റെ റാവിമാരെ റിപ്പോർട്ടർമാരെ പരിശോധിക്കുന്ന വിജ്ഞാനമാണ് ഇൽമുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്. അത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായൊരു വിജ്ഞാനമാണ്. മുസ്ലിമീങ്ങളല്ലാത്ത ഭൗതിക വിജ്ഞാനങ്ങളുടെ ആളുകളെ പോലും അത്ഭുതപ്പെടുത്തിയ വിജ്ഞാനമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീൻ സംരക്ഷിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള, അതിന് കാരണമാക്കിയിട്ടുള്ള ആളുകളാണ് ഉലമാഉൽ ഹദീസ്, ഹദീസിന്റെ പണ്ഡിതന്മാർ. അവർ ഈ ദീനിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് ഉടനടി പിടികൂടും. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഒരുവൻ അത്താഴത്തിന്റെ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കളവ് പറയാൻ തീരുമാനിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അവൻ കള്ളനാണെന്ന് വിളിക്കാൻ ഇവിടെ ആളുകളുണ്ടാകും, പിടിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ സാധ്യമല്ല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത്. ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹു നിന്നുള്ളൊരു കിതാബുണ്ടെങ്കിൽ കൊണ്ടുവരൂ ശിർക്കിന് തെളിവായി, അല്ലെങ്കിൽ ഒരു നബി പറഞ്ഞതായി വ്യക്തമായ രേഖയുള്ള ഒരു വാചകം കൊണ്ടുവരൂ, സാധ്യമല്ല എന്നതാണ് ഉത്തരം. അപ്പോൾ അഖലിയായോ നഖലിയായോ ബുദ്ധിപരമായോ അല്ലെങ്കിൽ പ്രമാണം കൊണ്ടോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാം, അവരോട് തേടാം എന്ന് തെളിയിക്കാൻ യാതൊരു വകുപ്പുമില്ല. ഇൻഷാ ബാക്കി നമുക്ക് അടുത്ത ദർശനം വിശദീകരിക്കാം. അള്ളാഹു തആല ആലം സല്ലല്ലാഹു وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.